Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഉദ്ധാനകാലം 5-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 16:16-24 വാക്യങ്ങൾ.
അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും.
വിശുദ്ധ നാട്ടിലേക്കുള്ള പാപ്പ ഫ്രാൻസിസിന്റെ അപ്പസ്തോലിക യാത്ര 2 ആരംഭിച്ചു കഴിഞ്ഞു. ഏറെ ചരിത്ര പ്രാധാന്യവും പ്രസക്തിയുമുള്ളതാണ് പത്രോസിന്റെ പിൻഗാമിയുടെ ജോർദൻ, പലസ്തീന, ജെറൂസലേം എന്നീ പ്രദേശങ്ങളിലേക്കുള്ള തീർത്ഥാടനം. ക്രൈസ്തവ ഐക്യത്തിനേറെ ഊന്നൽ നൽകിക്കൊണ്ട് നിങ്ങൾ ഒന്നായിരിക്കേണ്ടതിന് എന്ന ക്രിസ്തു സൂക്തം ആപ്തവാക്യമാക്കിക്കൊണ്ടാണ് പത്രോസ് വീണ്ടും ഗലീലിയയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം. ആദ്യം യോർദാനിലും പിന്നെ ബെത്ലേഹമിലുമായിട്ടാണ് 2 പാപ്പ ചെലവഴിക്കുന്നതെങ്കിലും 3-ാം ദിവസം 25-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ജെറൂസലേമിൽ വച്ച് കിഴക്കൻ സഭകളുടെ തലവനായ പാത്രിയാർക്കിസ് ബർഥലോമിയോ പ്രഥമനുമായുള്ള കൂടിക്കാഴ്ച അപ്പസ്തോലിക യാത്രയിലേറെ ശ്രദ്ധേയമാകുന്ന ഇനമാണ്. ഐക്യത്തിനായും കൂട്ടായ ക്രിസ്തു സാക്ഷ്യത്തിനായും നവയുഗത്തിൽ സഭയ്ക്കുള്ള ചൈതന്യവും തീക്ഷ്ണതയുമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. എക്യുമേനിക്കൽ പാത്രിയാർക്കിസിനെയും കിഴക്കിന്റെ പ്രതിനിധി സംഘത്തെയും ജെറൂസലേമിലെ വിശുദ്ധ കൂടാരത്തിന്റെ ദേവാലയത്തിൽ കൂടിക്കാഴ്ചയിൽ സ്വീകരിക്കുന്ന പാപ്പ ഫ്രാൻസിസ് സഭയ്ക്ക് സംരംഭത്തിന്റെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കുമ്പോൾ, നിങ്ങളെന്നും ഒന്നായിരിക്കുക എന്ന തന്റെ പ്രിയ ശിഷ്യന്മാരോടുള്ള ക്രിസ്തുവിന്റെ മൊഴികൾ അവിടെ പ്രതിധ്വനിക്കും എന്നതിൽ സംശയമില്ല. സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിൽ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ജോർദാൻ, പലസ്തീന, ഇസ്രായേലി ഭരണകർത്താക്കളുമായുള്ള പാപ്പ ഫ്രാൻസിസിന്റെ കൂടിക്കാഴ്ചകളും വിശുദ്ധനാടിന്റെയും മധ്യപൂർവ്വദേശത്തിന്റെയും മണ്ണിൽ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പൂവിളിയും പ്രചോദനവുമായി തീരുമെന്നതിൽ സംശയമില്ല. പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് ക്രിസ്തുദർശനം അല്ലെങ്കിൽ ഗുരുദർശനം. അവിടുത്തെ ശിഷ്യന്മാർക്ക് ശാരീരികമായി തങ്ങളുടെ ഗുരുവിനെ കുരിശുമരണത്തോടെ നഷ്ടപ്പെട്ടുവെങ്കിലും അവിടുന്ന് ആത്മാവായി തിരിച്ചുവരുമെന്ന ഉറപ്പ് ക്രിസ്തു തന്നെ നൽകിയിട്ടുണ്ട്. മനുഷ്യപുത്രനായ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ് അതിനാൽ പരിശുദ്ധാത്മാവ് എന്ന് നാം മനസ്സിലാക്കണം. ഈ ആത്മാവ് ശിഷ്യഗണത്തിന് പ്രാപ്യമാകുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ മാത്രമാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുന്ന ദിവസമിതാ വരുന്നു എന്നവിടുന്ന് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ മഹത്വീകരണമായ കുരിശുമരണമാണ് വിശ്വാസികൾക്ക് ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നേടിത്തരുന്നത്, പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്നോർക്കണം. ആകയാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ ദൗത്യം ഭൂമിയിൽ തുടരുകയാണ്, അത് പ്രഘോഷിക്കുകയാണ്. ഇതാണ് ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ രൂപരേഖ. ഒരു വിധത്തിൽ വേർപിരിയുകയാണ് എന്ന് നമുക്ക് പറയാം. വേർപാടിൻ്റെ വേദന അമ്മയുടെ പ്രസവവേദനയായിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം ചിത്രീകരിക്കുന്നു, സങ്കല്പിക്കുന്നു. അമ്മയുടെ ഉദരത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാൻ കുഞ്ഞിന് ഒട്ടും ഇഷ്ടമില്ല, അതിനാൽ അത് കരയുന്നു. എന്നാൽ ഈ വേർപിരിയലിലൂടെയാണ് ശിശുവിന് സ്വതന്ത്രമായ ജീവനും അസ്തിത്വവും ജീവിതവും ഉണ്ടാകുന്നത് എന്നോർക്കണം. അതുപോലെ ക്രിസ്തു വേർപിരിയാതെ അവിടുത്തെ അനുയായികൾക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് സ്വതന്ത്രമായ അസ്തിത്വമില്ല, നിലനിൽപ്പില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു കടക്കുന്നതിൻ്റെ വേദന അമ്മയും അനുഭവിക്കുന്നു. എന്നാൽ അമ്മയുടെ വേദന സന്തോഷമായിട്ട് പിന്നീട് പരിണമിക്കുന്നു. കുഞ്ഞു വളർന്ന് മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഈ സന്തോഷം എത്ര പൂർണ്ണമാകുന്നു എന്നോർക്കുക. പ്രസവവേദന സന്തോഷമായി പരിണമിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, ക്രൈസ്തവർ അവിടുത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം. ഇതാണ് ക്രിസ്തു വരച്ചിട്ട രണ്ടാമത്തെ മാർഗരേഖ, രൂപരേഖ. ക്രിസ്തുവിൻ്റെ ദൗത്യങ്ങളും സ്വപ്നങ്ങളും പൂർത്തിയാക്കുമ്പോൾ ലോകം നിങ്ങളെ ദ്വേഷിക്കും എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പീഡാസഹന വേളയിൽ ശിഷ്യന്മാർ ക്രിസ്തുവിനെ വിട്ടുപോയതാണ്, അവർ ചിതറിപ്പോയതാണ്. കാരണം അവിടുത്തെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുക അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ അത് അസാധ്യമാണെന്ന് കരുതരുത്. വിശുദ്ധാത്മാക്കൾ അത് തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും സഹനത്തിൽ പോലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് അവിടുന്ന് തെളിയിച്ച, അവിടുന്ന് നമുക്കായി വരച്ചിട്ട മൂന്നാമത്തെ രേഖയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ വെല്ലുവിളിയുമാണ് എന്നോർക്കുക. ഈ ഭൂമിയിൽ നിന്നും ക്രിസ്തു കടന്നുപോകും എന്ന് കേട്ടപ്പോൾ നിരാശഭരിതരായിത്തീർന്ന ശിഷ്യന്മാരെ സാന്ത്വനപ്പെടുത്താനായി ആശ്വാസകനെ, സത്യാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അവിടുത്തെ അഭാവത്തിൽ ആശ്വാസകൻ, പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്കിടയിലും ഈ ലോകത്തിലും സവിശേഷമായ സാന്നിധ്യ പ്രസക്തിയായി മാറി. പരിശുദ്ധകന്യകാനാഥയിലൂടെയുള്ള മനുഷ്യാവതാരം ചരിത്രത്തിൽ ചുരുളഴിയുന്നത് ദൈവാത്മാവിൻ്റെ ശക്തിയാലാണെന്ന് നമുക്കറിയാമല്ലോ. പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ അവിടുത്തെ ജ്ഞാനസ്നാന മുഹൂർത്തത്തിലേക്കും പിന്നെ മരുഭൂമിയിലെ പരീക്ഷണങ്ങളിലേക്കും വിവിധ അവസരങ്ങളിലായുള്ള വെളിപാടുകളിലേക്കും ക്രിസ്തുവിനെ നയിക്കുന്നത് ദൈവാരൂപിയുടെ സവിശേഷമായ ഇടപെടലുകളാണ് എന്ന് കാണാം. അങ്ങനെ മനുഷ്യാവതാരത്തിൽ മാത്രമല്ല, പിന്നീട് ക്രിസ്തുവിൻ്റെയും അപ്പസ്തോലന്മാരുടെയും ജീവിതത്തിലും അവിടുന്ന് ജീവിച്ചിരിക്കെ തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, നിറവ് സമൃദ്ധമായിട്ടുണ്ടാകുന്നത് കാണാം. പിന്നീട് അരൂപിയുടെ നിറസാന്നിധ്യം ലോകത്തിന് അനുഭവവേദ്യമാകുന്നത് പെന്തക്കോസ്ത ദിനത്തിലാണ്. അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധകന്യകാനാഥയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് മുതൽക്കാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ നാലതിർത്തികൾ വരേക്കും എത്തേണ്ടതാണ്. ലോകം മുഴുവനിലും അത് നിറയേണ്ടതാണ്. എന്തെന്നാൽ അത് ലോകത്തിലെ സകല തലമുറകൾക്കും സകല മനുഷ്യർക്കും അവരുടെ നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. അതിന് കഴിയണമെങ്കിൽ ദൈവിക സാന്നിധ്യമുള്ള അസാധാരണ മനുഷ്യരായി അവർ മാറേണ്ടിയിരിക്കുന്നു. നാമം അപ്രകാരം മാറേണ്ടിയിരിക്കുന്നു. ആ മാറ്റത്തിന് പരിശുദ്ധാത്മാവിനോടുള്ള തുറവ് അനിവാര്യമാണ്. പിതാവ് നൽകുന്ന സത്യാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അനുദിനം സ്വീകരിക്കാനുള്ള ആന്തരിക വിശുദ്ധിയും തുറവും നമ്മിൽ വളർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ എളിയ ജീവിത പരിസരങ്ങളിൽ, കുടുംബങ്ങളിലും സമൂഹത്തിലും സുവിശേഷ മൂല്യങ്ങളുടെ പ്രഘോഷകരാകാൻ ദൈവാരൂപിയോട് തുറവുള്ളവരായി ജീവിക്കാം. പരിശുദ്ധാത്മ ചൈതന്യത്തിലും നിറവിലുമാണ് ഭീഷണികളെയും എതിർപ്പുകളെയും വകവയ്ക്കാതെ പാപ ഫ്രാൻസിസ് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകനായിട്ട് വിശുദ്ധ നാട്ടിൽ ക്രിസ്തുവിൻ്റെ പാദസ്പർശമേറ്റ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നത്. പാപ്പായുടെ കാലടിപ്പാടുകളെ സമാധാന പാതയിൽ നയിക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പത്രോസിന്റെ പിൻഗാമിയുടെ മധ്യപൂർവ്വദേശത്തേക്കുള്ള തീർത്ഥാടനം ഫലദായകമാവട്ടെ. വചനം പൂവണിഞ്ഞ മണ്ണിൽ ഏത് നാവും യേശുവിൻ്റെ ഏകനാമം മഹോന്നത നാമം സ്തുതിക്കട്ടെ. അവിടുത്തെ തിരുനിണത്താൽ പൂജ്യമായ മണ്ണിൽ ഐക്യവും സമാധാനവും നീതിയും പൂവണിയട്ടെ.
ഏകനാമം മഹോന്നത നാമം ശ്രീയേശു നാമം ഏതു നാവും സ്തുതിച്ചിടുമെന്നും ശ്രീയേശു നാമം ഏകയാഗം മഹീതല പാപം പോക്കുന്ന യാഗം ഏകനേന്തി മഹാമൃതിയാഗം ശ്രീയേശു യാഗം
ഏകനാമം മഹോന്നത നാമം ശ്രീയേശു നാമം ഏതു നാവും സ്തുതിച്ചിടുമെന്നും ശ്രീയേശു നാമം.
ഈ ഗാനം വിൽസൺ പിറവം ആലപിച്ചതാണ്. ഗാനരചന ഹരിപ്പാട് രാജേന്ദ്രൻ, സംഗീതം ജെറിയമൽ ദേവ്.
സാഗരം ഗോധരം താഴ്വാരം തവ സാരദാനം താവകം വാനിടം മേ വീടും ഉടു സാന്ദ്രവൃന്ദം താരസംയാനം താരസംയാനം തഥാരൂപം നിദാനം തവനാദം സ്ഥൂല സൂക്ഷ്മം ചരാചര സൃഷ്ടി ചെയ്തോരു നാമം ഏകനാമം മഹോന്നത നാമം ശ്രീയേശു നാമം ഏതു നാവും സ്തുതിച്ചിടുമെന്നും ശ്രീയേശു നാമം. കന്മഷം ചെയ്തതാം മാനവ്യം നരകാഗ്നിയോഗ്യം കീടകം ഭോജനം ചെയ്തിടും നരസാരഗാത്രം ക്രൂശത്തിൻ യാഗം ക്രൂശത്തിൻ യാഗം തരും മോക്ഷം പെരും പാപവിരാമം കർത്തൃനാമം സനാതനനാമം കൈവല്യധാമം ഏകനാമം മഹോന്നതനാമം ശ്രീയേശു നാമം ഏതു നാവും സ്തുതിച്ചിടുമെന്നും ശ്രീയേശു നാമം ഏകയാഗം മഹീതല പാപം പോക്കുന്ന യാഗം ഏകനേന്തി മഹാമൃതിയാഗം ശ്രീയേശു യാഗം
ഏകനാമം മഹോന്നത നാമം ശ്രീയേശു നാമം ഏതു നാവും സ്തുതിച്ചിടുമെന്നും ശ്രീയേശു നാമം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ മലങ്കര റീത്തിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഉത്ഥാനാനന്തരം അഞ്ചാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.